അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വബഅദ്, ആദ്യമായി കൊണ്ട് ഏരോ അൽമിന്റെ സദസ്സിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുവാനും പഠിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി എന്നുള്ളതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇത്തരം അമലുകളുടെ കാരണത്താൽ നാളെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാല്ലാ, നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ ഹദീസ് അഥവാ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന ഏഴോളം വിഭാഗം അവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഹദീസിനെ കുറിച്ച് പഠിക്കുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ ഹദീസ് ഇൻഷാല്ലാ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ ക്ലാസിന്റെ പ്രധാന അവലംബം എന്നുള്ളത് ഇന്ന് സലഫി ലോകത്ത് വളരെ പ്രസിദ്ധനായ ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച നമ്മുടെ ഖത്തറിലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് മസ്ജിദിൽ വെച്ചുകൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ച ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. ആ ക്ലാസ്സാണ് പ്രധാനമായും നമ്മൾ ഈ പഠനത്തിന് അവലംബാക്കുന്നത്. ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹം ഇന്ന് സലഫി ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. ഇദ്ദേഹം മുഹദ്ദിസുൽ മദീന എന്ന പേരിൽ ഇക്കാലഘട്ടത്തിൽ പ്രസിദ്ധനായ കിബാറുകളിൽപ്പെട്ട വലിയ വലിയ ഉലമാക്കളിൽപ്പെട്ട ഇസ്ലാമിക ലോകത്തിന് എണ്ണപ്പെടുന്ന ഉലമാക്കളിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം അറിയപ്പെട്ട ഒരു മുഹദ്ദിസ് കൂടിയാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല. അദ്ദേഹത്തിന്റെ മകനാണ് ഈ അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല. ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള വളരെ പ്രസിദ്ധരായ പല ഉലമാക്കളിൽ നിന്നും ദീൻ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ പ്രധാനമായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ പിതാവായ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, ഇത്തരം പ്രമുഖരായ ഉലമാക്കളിൽ നിന്ന് ദീൻ പഠിച്ച അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് നമ്മുടെ ഈ ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ക്ലാസിന്റെ അവലംബാക്കിക്കൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഇവിടെ ഈ ഹദീസിനെ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം ചുരുക്കി പറഞ്ഞ ചില കാര്യങ്ങൾ അല്പം നമ്മൾ മറ്റ് ചില ഗ്രന്ഥങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുമെന്ന് മാത്രം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ഹദീസ് ഇമാം ബുഖാരി, അതുപോലെ തന്നെ നസായി, തിർമിസി, ഇബ്നു ഹിബ്ബാൻ ഇങ്ങനെ പ്രസിദ്ധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഒരു ഹദീസാണ്. നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളിലൂടെയും മറ്റുമൊക്കെ ഈ ഹദീസ് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. അഥവാ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന ഏഴോളം വിഭാഗം ആളുകൾ എന്ന ഈ ഹദീസ് ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിക്കൊണ്ട് ആ ഹദീസ് ഒന്ന് നമുക്ക് വായിക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള നിലക്ക് ഈ ഹദീസ് ഒന്ന് വായിക്കാം. ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടാണ് നാം വായിക്കുന്നത്. അൻ അബി ഹുറൈറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. ഏഴോളം വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹു തആല അവന്റെ തണൽ നൽകും. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അവന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭ്യമല്ലാത്തൊരു ദിവസം. ആ ഒരു ദിവസം ഏഴോളം വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണൽ നൽകുമെന്നാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഭാഗങ്ങളെ, ഏഴ് വിഭാഗങ്ങളെ എണ്ണിപ്പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഇമാമുൽ ആദിൽ, ഒന്നാമത്തത് ആദിലായ നീതിമാനായ ഭരണാധികാരി. രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ഇബാദത്തിൽ ജീവിതത്തെ ചെലവഴിച്ച് വളർന്ന ഒരു യുവാവ്. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, തന്റെ ഹൃദയത്തെ പള്ളികളുമായി ബന്ധിപ്പിച്ച ഒരു മനുഷ്യൻ. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഹൃദയത്തെ പള്ളികളുമായിട്ട് ബന്ധിപ്പിച്ച് നടന്ന ഒരു മനുഷ്യൻ. നാലാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലാനി തഹാബ ഫില്ല ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ട് മനുഷ്യർ, അവർ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ചു, അതിന്റെ പേരിൽ അവരൊരുമിച്ചു, അതിന്റെ പേരിൽ തന്നെ അവർ പിരിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറജുലാനി തഹാബ ഫില്ല ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ട് മനുഷ്യർ, അവർ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ചു, അതിന്റെ പേരിൽ അവരൊരുമിച്ചു, അതിന്റെ പേരിൽ തന്നെ അവർ പിരിയുകയും ചെയ്തു. അഞ്ചാമത്തെ വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറജുലുൻ തലബതുഹു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാലിൻ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, തലബതുഹു ഇംറഅത്തുൻ, അവനെ ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്നുള്ളത് ദാതു മൻസബിൻ, അങ്ങേയറ്റം സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു സ്ത്രീയാണ്. വജമാൽ, അതേപോലെ തന്നെ അങ്ങേയറ്റം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ഫഖാല, അപ്പോൾ ഈ മനുഷ്യൻ ആ സ്ത്രീയോട് പറയുകയാണ്, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഈ ഒരു മനുഷ്യനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അഞ്ചാമത്തെ വിഭാഗം. ആറാമത്തെ വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ തസദ്ദഖ അഖ്ഫ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അയാൾ സദഖ നൽകി, തസദ്ദഖ, അയാൾ സദഖ നൽകി, പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സദഖ, ചെയ്ത സദഖയെ മറച്ചു വെക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലത് കൈ കൊടുത്തത് അദ്ദേഹത്തിന്റെ ഇടത് കൈക്ക് പോലും അറിയില്ല, അത്രക്കധികം അദ്ദേഹം മറച്ചു വെച്ചു ഈ ഒരു മനുഷ്യൻ. ഇതാണ് ആറാമത്തെ വിഭാഗം. ഏറ്റവും അവസാനമായിക്കൊണ്ട് ഏഴാമത്തെ വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാലത് ഐനാഹു, ഒരു മനുഷ്യൻ, അയാൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചു, ഫഫാലത് ഐനാഹു, അങ്ങനെ അള്ളാഹുവിനെ തന്റെ രഹസ്യമായ സന്ദർഭത്തിൽ ആലോചിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉതിരുകയും ചെയ്തു ഈ ഒരു മനുഷ്യനാണ്. ഇതാണ് ഏഴ് ഓളം വിഭാഗങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പക്ഷെ അള്ളാഹ് ഇനി ഹദീസിന്റെ ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സബ്അത്തുൻ, ഏഴ് വിഭാഗം ആളുകൾ. ഏഴ് വിഭാഗത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സംസാരിക്കുന്നത്. അഥവാ ഏഴ് ആളുകൾക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് അവന്റെ തണൽ നൽകുമെന്നാണ്. ഈ ഹദീസിനെ ഉലമാക്കൾ വളരെയധികം ചർച്ച ചെയ്ത ഒരു ഹദീസാണ്. ഉലമാക്കൾ വളരെയധികം പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്ത ഒരു ഹദീസാണിത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അത്തംഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് ഹാദാ അഹ്സനു ഹദീസ് യുർവ ഫി ഫലാഇലിൽ അഅ്മാൽ, അമലുകളുടെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകളിൽ ഏറ്റവും അഫ്ളലായ ഏറ്റവും ഉത്തമമായ ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസാണ്. അമലുകളുടെ ശ്രേഷ്ഠത പരാമർശിക്കുന്ന ഹദീസുകൾ ധാരാളം ഹദീസുകളുണ്ട്, അമലുകളുടെ ശ്രേഷ്ഠത പറയുന്ന. അതിൽ ഏറ്റവും അഫ്ളലായ ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസാണ്. വ അഴമുഖ വ അസഹുഖ, മാത്രമല്ല അതിൽ ഏറ്റവും സമ്പൂർണമായ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ അതിൽ ഏറ്റവും സഹീഹായി വന്നിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹദീസാണ്. അഥവാ ഈ ഫലാഇലുൽ അഅ്മാൽ എന്ന പേരിൽ ധാരാളം ഹദീസുകൾ നമുക്ക് സമൂഹത്തിൽ കാണാം, അമലുകളുടെ ശ്രേഷ്ഠത പറയുന്നു എന്ന പേരിൽ. പലപ്പോഴും പല ഹദീസുകളും സഹീഹാവണമെന്നില്ല, ധാരാളം ളഈഫായ ഹദീസുകൾ കടന്നുകൂടിയ ഒരു രംഗമാണ് ഫലാഇലുൽ അഅ്മാലുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ. പക്ഷെ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസ് എന്ന് പറയുന്നത്, ഇമാം ഇബ്നു അബ്ദുൽ അബ്ബർ റഹിമഹുള്ള പറയുന്ന ഏറ്റവും സഹീഹായ ഹദീസ് എന്ന് പറയുന്നതും ഈ ഹദീസാണെന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള വിശദീകരിക്കുകയാണ്. ഈ ഹദീസിന്റെ വിഷയം നാളെ പരലോകത്ത് അന്ത്യനാളിൽ മഹ്ഷറിൽ വെച്ചുകൊണ്ട് അവിടെ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുക, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഹദീസ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നത്, ഈ ഒരു ഹദീസിന്റെ ഗൗരവവും പ്രാധാന്യവും പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക ലിമൻ ആറഫ ഹൗലഹു, ആ അന്ത്യനാളിന്റെ ഭീകരതയെക്കുറിച്ച് അറിഞ്ഞൊരുത്തനെ ഈ ഹദീസിന്റെ പ്രാധാന്യത്തെയും ഗൗരവത്തെയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കേവലം ഈ ദുനിയാവിൽ മാത്രം മനസ്സ് കെട്ടി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയൊന്നുമില്ല ഈ ഹദീസിന്. പക്ഷെ ഇതിനുശേഷം ഒരു ജീവിതമുണ്ട്, ആ ഒരു ജീവിതത്തിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ആ ഒരു രംഗത്തിന്റെ ഗൗരവത്തെ പരിപൂർണമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ട ഒരുത്തനെ ഈ ഹദീസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, അതിനെ ഗ്രഹിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പരലോകത്തിന്റെ ആ അവസ്ഥ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള വിശദീകരണങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെയധികം ഭയപ്പെടും. അത് ധാരാളം വലിയൊരു വിഷയമാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് 50,000 വർഷത്തോളം നീളമുള്ള ഓരോ ദിവസങ്ങളായിരിക്കും അത്. അത്രയും വർഷക്കാലം നാം അവിടെ, അതും ജീവിതം തന്നെയാണ്. പലപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകൾ ഓടി മാറുമ്പോൾ, ഇബാദത്തുകളിൽ നിന്നൊക്കെ നമ്മൾ പിന്നിട്ടുക്കുമ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ പറയാറുള്ളത് എന്താ, ജീവിക്കേണ്ടതെന്നാണ്, ജീവിക്കേണ്ടതെന്നാണ്. എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്, ജീവിക്കണം. പക്ഷേ ഇവിടെ അജ്ഞതയിലാകുപോകുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേവലം ജീവിതം എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ജീവിതം തന്നെയാണ്, ഇവിടെയും ജീവിക്കണം. പക്ഷെ ഇതിനേക്കാൾ നീണ്ട ഒരു ജീവിതം പരലോകത്തും അവിടെ മഹ്ഷറിലും വലിയ ധാരാളം ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന് പിന്നിടാനുണ്ട്, അതും ജീവിതം തന്നെയാണ്. അപ്പോ ഈ നിസ്സാരമായ വളരെ ചുരുങ്ങിയ ഒരു ജീവിതത്തെ പോലെ ഇത്ര വലിയ കാര്യമായി എടുക്കുന്ന ആളുകൾക്ക് നാളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരും എന്താ പറയുക, അവിടെ അവർക്ക് ജീവിക്കണ്ടേ, അതിനെയും അവർക്ക് അഭിമുഖീകരിക്കണ്ടേ? അപ്പോ 50,000 വർഷത്തോളം ദൈർഘ്യമുള്ള ദിവസങ്ങളാണ് അവിടെ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഫിയൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തോളമാണ് അതിന്റെ ഓരോ ദൈർഘ്യം ഒരു ദിവസത്തിന്റെ. അതുപോലെ തന്നെ അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത്, ഒരു ചാൻ മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുകയാണ്, ഒരു ചാൻ മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുകയാണ്. മാത്രമല്ല യാതൊരു തണലും ആ അവിടെ ലഭിക്കാനില്ല, ഏതെങ്കിലും കെട്ടിടങ്ങളുടെ തണലോ, ഒരു നിലക്കുള്ള യാതൊരു നിലക്കുള്ള ഒരു സുഖമോ സൗകര്യമോ അല്ലെങ്കിൽ ഈ ഒരു സൂര്യനിൽ നിന്ന് മറയാനുള്ള അവസ്ഥയൊന്നും മനുഷ്യനില്ല. അതോടൊപ്പം ഓരോരുത്തരും തന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. അപ്പൊ എത്രമാത്രം ഒരു മനുഷ്യൻ വലഞ്ഞു പോകും, അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ പ്രത്യേകം എടുത്തുകൊണ്ട് അല്ലാഹു തആല ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്നുള്ളത് സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്ത്, ഇത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം, ഒരു നഫ്സും മറ്റൊരു നഫ്സിന് സഹായം ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും ദുനിയാവിലെ പ്രശ്നങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാറുള്ളത് അതിൻ്റെ ഒരു വഴി എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ആളുകൾ വന്നിട്ട് നമ്മളെ സഹായിക്കും. പക്ഷെ അല്ലാഹു തആല പറയുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. ലാ യുഖബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ. അന്ന് ഒരു ശുപാർശയും സ്വീകരിക്കുകയില്ല, അതേപോലെ തന്നെ ഒരു പകരമായിട്ട് നൽകുന്ന എന്തെങ്കിലും കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റും, ഒരു അദ്ലും സ്വീകരിക്കുകയില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, സാധാരണ ദുനിയാവിൽ മനുഷ്യർ രക്ഷപ്പെടാൻ ഉപയോഗിക്കാറുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ഒന്നുകിൽ ആരെങ്കിലും ശുപാർശ വെച്ചിട്ട് അവൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ തനിക്ക് പകരമായിട്ട് വേറൊരാളെ നൽകിക്കൊണ്ട് രക്ഷപ്പെടും. ധാരാളം ജയിലിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടും, എന്തായിരിക്കും കാശ് കൊടുത്ത് വേറൊരു തന്നെ ജയിലിലിടും, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നഷ്ടപരിഹാരം നൽകും. അതോടുകൂടി അവൻ ദുനിയാവിലെ ശിക്ഷകളിൽ നിന്ന് വിമുക്തനായി. പക്ഷെ ഇത്തരം ഒരു അവസ്ഥയെ അവിടെ സ്വീകരിക്കുകയില്ല. അതാണ് മനുഷ്യർ രക്ഷ നേടുവാൻ ഉപയോഗിക്കുന്ന ഒരു വഴികളും അവിടെ നടക്കുകയില്ല. അതാണ് അല്ലാഹു തആല ഈ ഒരു ദിവസത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. അന്ന് ഈ പറയുന്ന രൂപങ്ങളിൽ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് ആ ദിവസത്തെ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഹദീസിന്റെ ആശയം മഹത്തായതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, അന്ന കുല്ല മൻ കാന ഫീ ളില്ലാഹി യൗമൽ ഖിയാമ ലം യസ്ലുഖുഹു ഹൗല മൗഖിഫ്. അള്ളാഹുവിന്റെ ളില്ലിൽ, അള്ളാഹുവിന്റെ ആ ഒരു തണലിൽ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം മറ്റൊരു പ്രശ്നത്തെയും അതിന്റെ ഒരു ഭീകരതയാവും ഭയപ്പെടേണ്ടതില്ല. അതാണ് അദ്ദേഹം പറയുന്നത്, അന്ന് അള്ളാഹുവിന്റെ തണലുണ്ട്, ആ ഒരു തണൽ തന്നെ ഒരു ആശ്വാസത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തണലിൽ നിലകൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതുണ്ടാവില്ല, കാരണം അള്ളാഹു തന്നെ അവൻ അവിടെ തണലിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഈ ഹദീസിന്റെ പ്രാധാന്യമായിക്കൊണ്ട് ഉലമാക്കൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സബ്അത്തുൻ, ഏഴോളം വിഭാഗം ആളുകൾ. ഇവിടെ ഉലമാക്കൾ ചർച്ച ചെയ്ത ഒരു വിഷയം, ഇവിടെ ഈ ഹദീസിന്റെ ഈ ഹദീസിൽ പറഞ്ഞ ആ ഒരു പ്രത്യേകത, ആ ഒരു കാര്യം ലഭിക്കണമെങ്കിൽ ചെയ്യാവുന്ന അമലുകളുടെ എണ്ണം കേവലം ഏഴ് മാത്രമാണോ? ഇത് ഉലമാക്കൾ ധാരാളമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏഴിൽ പരിമിതമാണോ ഈ എണ്ണം എന്നുള്ളത്? പക്ഷെ ഇതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഹദീസുകളെ ചർച്ച ചെയ്തുകൊണ്ട് ഇമാം സുയൂത്തി, സഖാവി എന്നിങ്ങനെയുള്ള ഉലമാക്കളൊക്കെ, മുഹദ്ദിസീങ്ങളായ ഉലമാക്കളൊക്കെ പറയുന്നത് ഇത് കേവലം ഏഴിൽ പരിമിതമല്ല, ഏഴിനേക്കാൾ അധികം, ഏഴിലും കൂടുതൽ ധാരാളം അമലുകൾ ഇതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകത, ഇത്തരം ഒരു വലിയ അനുഗ്രഹം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തിക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഹദീസിനെ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നിടത്ത് ഏകദേശം 70 ഇത്തരം ഹദീസുകൾ കൊണ്ടുവരും. 70 അമലുകൾ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുവാൻ കാരണമാകുന്ന തരത്തിൽ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട്, 70 അമലുകൾ. ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയുന്നത്, പക്ഷേ അതിൽ ധാരാളം ഹദീസുകൾ ളൊഈഫാണ്, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എങ്കിലും ഏഴിൽ പരിമിതമല്ല എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്. ഇമാം മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള ധാരാളം ഹദീസുകൾ ഇതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്, അഥവാ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച്. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഏഴ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം? ഇതിനെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത്, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയുടെ പ്രത്യേകത കൂടിയാണ്. നമുക്ക് കൃത്യമായിക്കൊണ്ട് ഒരെണ്ണം പറഞ്ഞ് ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് ആലോചിച്ച് നിർത്താൻ പറ്റും. ഒരു എണ്ണം പറയാതെ നമ്മൾ പറയുകയാണെങ്കിലോ മനസ്സിൽ നമുക്കത് ഓർമ്മിച്ച് തീർക്കാൻ അല്പം പ്രയാസമായിരിക്കും. ഇതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളുടെ ഒരു ശൈലിയായിരുന്നത്. നമുക്ക് തന്നെ പ്രസിദ്ധങ്ങളായ ധാരാളം ഹദീസുകൾ അറിയാം. സലാസുൻ മൻകുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാന്റെ മാധുര്യം അനുഭവിച്ചു. മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ എന്തനുഭവിച്ചു? ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതിലൊക്കെ എണ്ണത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എടുത്തു പറയുന്നത്. അതേ ശൈലിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സബ്അത്തുൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി, അല്ലാഹു തആല അവന്റെ തണലിൽ തണൽ നൽകും. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അന്നേ ദിവസത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അവന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല, മറ്റ് ഏതെങ്കിലും കെട്ടിടങ്ങളുടെ ഇത്തരം ഒരു തണലും അന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ഇവിടെ ഫീ ളില്ലിഹി അവന്റെ തണൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ അള്ളാഹുവിന്റെ തണൽ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണോ, അതല്ല അള്ളാഹു സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ തണലാണോ? ഈ ഒരു വിഷയം ധാരാളം ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ തണലാണോ, അള്ളാഹുവിന്റെ തന്നെ തണല നിഴലാണോ, അതല്ല അള്ളാഹു സൃഷ്ടിച്ച ഏതെങ്കിലും സൃഷ്ടിയുടെ തണലാണോ എന്നുള്ളത്. ഇതിൽ ചില ഉലമാക്കൾ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ തണലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളെ എടുത്ത് ഉദ്ധരിച്ച ഉലമാക്കൾ വിശദീകരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഹദീസുകളിൽ വ്യക്തമായി വന്നിരിക്കുന്നത് ഫിളില്ലി അർശിഹി എന്നാണ്. അള്ളാഹുവിന്റെ അർശിന്റെ തണലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ തണലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ തണൽ എന്ന് പറയുമ്പോൾ അള്ളാഹു അവന്റെ തണലല്ല, അവന്റെ ദാത്തിന്റെ തണലല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ തണലാണെന്നാണ് ഷെയ്ഖ് ഉസൈമിൻ തന്നെ ഇത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ തണലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് മുകളിൽ ഒരു സൂര്യൻ ഉണ്ടാകണം. ആ സൂര്യൻ അള്ളാഹുവിന്റെ മുകളിലൂടെ ഈ പ്രകാശം കടന്നിട്ടാവണം എന്ത് വേണ്ടത്, ഈ തണൽ വരേണ്ടത്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിച്ച അർത്ഥമല്ല, അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകൾക്ക് യോജിച്ചതല്ല. കാരണം അഹ്ലുസുന്ന വൽ ജമാ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ഒളുവാണ്, അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്, ഒന്നിന്റെയും അടിയിൽ അള്ളാഹുവിന് മുകളിലായി ഒന്നുമില്ല. ഇത് അഖീദയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് മുകളിലായിട്ടൊന്നുമില്ല, അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഉസൈമിൻ പറയുന്നു, അന്നഹു യസ്തൽസിമു അൻ തകൂന ശംസു ഹീന ഇദിൻ ഫൗക്കല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് മുകളിലും ഒരു സൂര്യനുണ്ട് എന്ന ഒരു ആശയത്തിലേക്ക് പോകും. എന്ന് മാത്രമല്ല, ഇത് ഹദീസിൽ തന്നെ നേരിട്ട് വന്നതാണ്. എന്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിവായത്തുകളും വെച്ച് നോക്കുമ്പോൾ മറ്റൊരു റിവായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്ത്, അള്ളാഹുവിന്റെ അർശാണ് എന്നുള്ളത്. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സ്വഹീഹായ ഹദീസിൽ, അൽ മുത്തഹാബൂന ഫില്ലാഹി യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി അർശിഹി, അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ തണൽ നൽകും, അവന്റെ അർശിന്റെ തണൽ നൽകും എന്ന് പറയുന്നു. ഈ ഹദീസൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകണം. അപ്പൊ പിന്നെ ഇവിടെ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ തണൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു, ഫീ ളില്ലിഹി അവന്റെ തണൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഉലമാക്കൾ പറയുന്നത് ഇലാഫത്തു തശ്രീഫിൻ, ആ ഒരു തണൽ ഒരു സാധാരണ തണലല്ല, അതിന് അത് വളരെയധികം പവിത്രമായ അതിനൊരു പ്രത്യേക സ്ഥാനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. ലിയഹ്സുല ഇംതിയാ ജഹാദ അലായിരിഹി, മറ്റുള്ള എല്ലാ തണലുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ തണൽ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അഥവാ മറ്റു പല തണലുകൾ ഉണ്ടാവും, ആ തണലുകൾ പോലെയൊന്നുമല്ല ഈ തണൽ എന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിലേക്ക് ഈ തണലിനെ ചേർത്തി പറഞ്ഞത് എന്നാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്. അതേതുപോലെ കഅബയെ കുറിച്ച് പറയുന്നത് എന്താ, ബൈത്തുള്ള അള്ളാഹുവിന്റെ വീടെന്നാണ്. നമുക്കറിയാം എല്ലാ മസ്ജിദുകളും എന്തെന്നാണ്, അള്ളാഹുവിന്റെ വീടാണ്. എല്ലാ മസ്ജിദുകളും അള്ളാഹുവിന്റെ വീടാണ്. പിന്നെ എന്തിനീ കഅബയെ മാത്രം ബൈത്തുള്ള എന്ന് പറയാൻ കാരണം, വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയാൻ കാരണം മറ്റുള്ള എല്ലാ മസ്ജിദുകളിൽ നിന്നും വ്യത്യസ്തമാണ് കഅബ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട വശം. ഇനി ഈ ഒരു വിഭാഗത്തെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇമാമുൽ ആദിൽ, ആദിലായ ഒരു ഭരണാധികാരി എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നാമത്തേതായി ഭരണാധികാരിയെ തന്നെ എണ്ണാൻ കാരണം, നീതിമാനായ ഒരു ഭരണാധികാരി എന്തുകൊണ്ടാണ് ഇവിടെ ആദ്യമായിക്കൊണ്ട് ഒന്നാമതായിക്കൊണ്ട് ഒരു ഭരണാധികാരിയെ തന്നെ എണ്ണാൻ കാരണം? അതിനെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത്, ഒരു ഭരണാധികാരി കൊണ്ടുണ്ടാകുന്ന ഗുണം അത് ആ ഭരണാധികാരിയിൽ മാത്രം ചുരുങ്ങുന്നില്ല, നേരെ മറിച്ച് അതെല്ലാവരിലും എല്ലാവർക്കും അത് സ്വാധീനിക്കും. ഒരു ഭരണാധികാരി മോശക്കാരനായാൽ ആ നാടും മോശമാവും. ഒരു ഭരണാധികാരി നല്ലവനായാലോ ആ നാട്ടിൽ വലിയ സ്വാധീനം ആ ഭരണാധികാരിക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് അൽ ഇമാമുൽ ആദിൽ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് എടുത്തു പറയാൻ കാരണം. ഇമാ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ഹാദാ അൻഫഉൽ ഖൽഖി ലിഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായത്, ഉപകാരപ്രദമായ ഒരു കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണാധികാരികളാണ്. ഫൈദാ സുലുഹ സുലിഹത് അർജിയത്തു കുല്ലുഹ, അയാൾ നന്നായി കഴിഞ്ഞാൽ അയാളുടെ പ്രജകളും എന്താകും, നന്നാകും. അതുകൊണ്ടാണ് ഭരണാധികാരിയെ ഒന്നാമതായി കൊണ്ട് എടുത്തു പറയാൻ കാരണമെന്നാണ്. ഇനി ഇവിടെ ആദിലായ ഭരണാധികാരി, നീതിമാനായ ഭരണാധികാരി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പ്രധാനമായിക്കൊണ്ടും പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഖലീഫമാരെ തന്നെയാണ്. ഇവിടെ ഒരു ഭരണാധികാരി, ഒരു ഖലീഫ നീതിമാനാകുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇമാ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആദിലിനെ വിശദീകരിക്കുന്നത്, നീതിമാൻ എന്നുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നത്, അന്നഹുല്ലദി യത്തബിഉ അംറല്ലാഹി ബിവദഇ കുല്ലി ഷൈഇൻ ഫീ മൗദിഇഹി, എന്തിലും ഏതിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ പിന്തുടരുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ പിന്തുടരുന്ന ഒരു ഭരണാധികാരി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളെ പിന്തുടരുക എന്നുള്ളതാണ്. ഷെയ്ഖ് ഹുസൈമീൻ ഈ ഇമാമുൽ ആദിലിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഫഅഹമ്മുൽ ആദിലി ഫിൽ ഇമാമി അയ്യഹ്കുമ ഫിന്നാസി ബിശരിയത്തില്ല, ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആദിൽ, അയാൾക്ക് കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് എന്താ, അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിധിക്കുക എന്നുള്ളതാണ്. ഹാദാ റഅ്സുൽ ആദിൽ, ഏറ്റവും വലിയ നീതി, ഏറ്റവും വലിയ നീതി എന്നുള്ളത് അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് വിധിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു നീതിയില്ല. കാരണം ലിഖൗലിഹി തബാറക വതആല, അള്ളാഹുവിന്റെ ആയത്ത് എന്താ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ ആദിലി വൽ ഇഹ്സാൻ, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ത്, അതില് കൊണ്ടും എഹ്സാന് കൊണ്ടും, നീതി കൊണ്ടും എഹ്സാന് കൊണ്ടും കൽപ്പിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ, അത് അതിലായിരിക്കും. ഒരിക്കലും അനീതിയായ ഒരു കാര്യം അള്ളാഹു തആല കൽപ്പിക്കില്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നീതി എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കൊണ്ട് ഒരു ഭരണാധികാരി വിധിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമൻ ഹക്കമ ഷാബഹു ബിആയിരി ശരിയാത്തില്ല, അള്ളാഹുവിന്റെ ശരിയത്ത് അനുസരിച്ച് കൊണ്ട് വിധിക്കാത്ത ഒരു ഭരണാധികാരി, ഫഇന്നഹു മാ അദല, അയാൾ ഒരിക്കലും നീതി കാണിച്ചിട്ടില്ല, അയാൾ ഒരിക്കലും നീതി കാണിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഒരു വേള ചിലപ്പോൾ അയാൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹക്കുകളിലൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും, ജനങ്ങളോട് അങ്ങേയറ്റത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണാധികാരി ആയിരിക്കും. പക്ഷേ അയാൾ അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് വിധിച്ചില്ലെങ്കിലോ, അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് വിധിച്ചില്ലെങ്കിൽ അവനൊരിക്കലും നീതിയല്ല. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ഹക്കാണ് ഏറ്റവും വലുത്, അതിൽ അവൻ നീതി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അള്ളാഹുവിന്റെ ശരീഅത്തിനെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ച് കളയുന്ന ഒരാൾ അവസാന എത്തരത്തെത്തും, ബൽഹു അകാഫിറുൻ, ചില സമയത്ത് ഇത്തരം ഭരണാധികാരികൾ കാഫിറായി വരെ പോകാം. വൽ റിയാദു ബില്ല ലിഅന്നല്ലാഹ ഖാല, കാരണം അല്ലാഹു തആല പറഞ്ഞത് മല്ലം യഹ്കും ബിമാ അൻസലല്ലാ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അള്ളാഹുവിന്റെ ഹുക്കും അനുസരിച്ച് കൊണ്ട് വിധിക്കുന്ന ആരുണ്ടോ അവൻ കാഫിറാണെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ധാരാളമായിട്ട് ഈ ഒരു വിഷയം വിശദീകരിക്കുന്നുണ്ട്. അഥവാ ഇല്ല അൽ ഇമാമുൽ ആദിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് വിധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശരീഅത്ത് ഒരാൾക്ക് വ്യക്തമായൊരു നിയമം അറിയാം, ഇതാണ് അള്ളാഹുവിന്റെ ശരീഅത്ത്. പക്ഷെ ഇതിന് പകരമായിക്കൊണ്ട് മറ്റ് മനുഷ്യനിർമ്മിതങ്ങളായ നിയമങ്ങളെ വിധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുഫറാണ്. ഷെയ്ഖ് ഉസൈമീൻ വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. എല്ലാ അള്ളാഹുവിന്റെ എല്ലാ ഭരണാധികാരികളും അള്ളാഹുവിന്റെ ഹുക്കുമനുസരിച്ച് വിധിക്കാത്ത എല്ലാ ഭരണാധികാരികളും പെട്ടെന്ന് തന്നെ നമുക്ക് അയാളെ തക്ഫീർ നടത്താൻ പറ്റുമോ? പറ്റില്ല. അഥവാ ഒരാൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല അള്ളാഹുവിന്റെ ഹുക്കുമനുസരിച്ച് വിധിക്കാം, പക്ഷേ അയാൾ അതിൽ നിന്ന് അയാൾക്ക് അതിനോട് താല്പര്യമില്ലാതെ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു നിയമത്തിനോട് താല്പര്യമായിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ കുഫ്റാണ്. പക്ഷെ അതേസമയം വേറൊരാൾ തന്റെ നാട്ടിലൊരു നിയമം നടപ്പിലാക്കുന്നു, പക്ഷെ അയാൾക്ക് അതിനൊരു ഉസറുണ്ട്. അയാൾക്ക് അള്ളാഹുവിന്റെ നിയമം അവിടെ നടപ്പിലാക്കാതിരിക്കാൻ മാത്രം അയാൾക്ക് ധാരാളം തടസ്സങ്ങളുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അയാൾ കാഫറാകുകയില്ല. അതാണ് നജ്ജാഷി. നജ്ജാഷി മുസ്ലിമായിരുന്നു, അദ്ദേഹം അബ്സീനിയയിലെ രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതുവരെയും അള്ളാഹുവിന്റെ ഹുക്കുമനുസരിച്ച് വിധിച്ചതായിട്ട് നമുക്കറിയോ? അറിയില്ല, ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നജ്ജാഷി അള്ളാഹുവിന്റെ ഹുക്കുമനുസരിച്ച് കൊണ്ട് വിധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ധാരാളം കാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിന്റെ ഹുക്കുമനുസരിച്ച് കൊണ്ട് വിധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ? എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജീവിച്ചിരുന്ന ചുറ്റുപാട് അതായിരുന്നു അദ്ദേഹത്തിന് ഉഴുതിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ആയിട്ടാണ് വിശദീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഉഴുതിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ കാഫിറാവുകയില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഉഴുതിറില്ല, അയാൾക്ക് ദുനിയാവിനോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ ശരീഅത്തിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലോ അവൻ കാഫിറാണ് എന്നുള്ളതാണ് ഉലമാക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത്. അപ്പോ അൽ ഇമാമുൽ ആദിൽ എന്നതുകൊണ്ട് പ്രധാനമായും ഒന്നാമതായി വരുന്നത് ഭരണാധികാരികൾ എന്നാണ്. ഇസ്ലാമിനെ മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത ഭരണാധികാരികളാണ് ഒന്നാമത്തെ ആളായി വരുന്നത്. പിന്നെ ഉലമാക്കൾ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഈ ഹദീസിന്റെ ഉദ്ദേശത്തിൽ ഭരണം ഏറ്റെടുക്കുന്ന മറ്റു തരത്തിലുള്ള ധാരാളം ഭരണങ്ങളുണ്ട്. ഒരു വീടിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന ആളുകൾ, ഇതുപോലെ തന്നെ അത്തരം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ സാരഥ്യം ഏറ്റെടുക്കുന്ന ആളുകൾ, അതിലാണ് ഒരാൾ നീതി വഹിക്കുന്നതെങ്കിൽ അവരും ഇതിൽ ഉൾപ്പെടാമെന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കുല്ലുക്കും റാഇൻ വൽ മസ്ഊലുൻ അൻ റിയായതിഹി, നിങ്ങളെല്ലാവരും ഭരിക്കുന്നവരാണ്, നിങ്ങൾ ഭരിക്കുന്നവരെ കുറിച്ചിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? ചോദ്യം ചെയ്യുമെന്നുള്ള ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതിൽ തന്നെ ഉലമാക്കൾ വിശദീകരിക്കുന്നത് മൻ ഹക്കമ ബൈന ഇസ്മൈനി ഫമാ ഫൗകഹ, ഒരാളെ രണ്ടു പേർക്കിടയിലുണ്ടായ ഒരു പ്രശ്നത്തിൽ വിധി കൽപ്പിക്കാൻ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കുകയാണ്, അപ്പൊ അതിൽ നീതി കാണിക്കുക. ഇവരും ഈ ഒരു ഹദീസിന്റെ പരിധിയിൽ ഒരുപക്ഷെ ഉൾപ്പെടാം. പക്ഷെ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നത് ഭരണാധികാരികൾ തന്നെയാണ്, അഥവാ ഖലീഫമാർ തന്നെയാണെന്നാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ വിശദീകരിക്കുന്നത് ഇവൻ ഇനി ഒരു കാഫിറാണ്, ഒരു കാഫിർ മുസ്ലിമുമാണ് നമ്മളുടെ അടുക്കൽ വിധി പറയാൻ വേണ്ടി വരുന്നത്. കാഫിറിന്റെ അടുക്കലാണ് നീതി. ഒരു ആ മുസ്ലിമിന്റെ അടുക്കൽ നീതി ഇല്ലെങ്കിൽ നമ്മൾ ആർക്കനുസരിച്ചാണ് വിധിക്കേണ്ടത്? നീതി ആരുടെ ഭാഗത്താണോ അവനാണ് വിധിക്കേണ്ടത്. അതിൽ നീതി കാണിക്കൽ അനിവാര്യമാണ്. ആ ഒരു വിഷയത്തിൽ നീതി കാണിക്കൽ അനിവാര്യമാണ്. കാരണം ഹുക്കുമിന്റെ വിഷയത്തിൽ, വിധി കൽപ്പിക്കുന്ന വിഷയത്തിൽ കാഫിർ മുസ്ലിമൊക്കെ തുല്യമാണ്. അവന് നീതി ലഭിക്കുക എന്നുള്ളത് അർഹതപ്പെട്ട കാര്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി. അദ്ദേഹത്തെക്കാൾ വലിയ ഒരു നീതിമാനായ ഭരണാധികാരി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ പല വിഷയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ച ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ചില സഹാബികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവരോട് എന്ത് ചെയ്തിട്ടില്ല, വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലൌ അന്ന ഫാത്തിമത്ത ബിന്തു മുഹമ്മദിൻ സരികത് ലഖതഅതു യദിഹ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ അവളുടെ കൈ മുറുക്കുമെന്നാണ്. ഷെയ്ഖ് ഹുസൈമീൻ ഈ ഒരു ഹദീസിന്റെ ഈ ഒരു വാചകത്തിന്റെ ഒരു പ്രത്യേകത ആയിട്ട് എടുത്തു പറയുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ചിട്ടാ പറയുന്നത്? സ്ത്രീകളുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ അവളുടെ കൈ മുറിക്കാൻ വേണ്ടി കൽപ്പിക്കുമെന്നല്ല, ല കത്താഴ്ത്തു, ഞാൻ മുറിക്കുന്നതിന്, ഞാൻ നേരിട്ട് മുറിക്കുന്നു, അഥവാ ഞാൻ വേറൊരാളോട് കൽപ്പിക്കും എന്റെ മകളുടെ കൈ മുറിക്കാന്നല്ല പറയുന്നത്. ആ ഹദീസിന്റെ ലഫ്ദ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ല കത്താഴ്ത്തു, ഞാൻ മുറിക്കുമെന്നാണ്. നബി എന്നെ നേരിട്ട് കൊണ്ട് അത് മുറിക്കും, വേറൊരാളോട് ഏൽപ്പിക്കില്ല എന്ന ഒരു ആശയമാണ് അതിൽ നിന്ന് കിട്ടുക എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഭരണാധിപൻ നന്നാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് മുൻഗാമികളായ പല സലഫുകളും പറഞ്ഞത് ഉത്തരം എന്തായാലും തരുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ദുആ ചെയ്യാനുള്ള ഒരു അവസരം തരികയാണെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന ആർക്കു വേണ്ടി നീക്കിവെക്കും? ഭരണാധികാരിക്ക് വേണ്ടി നീക്കിവെക്കുമെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു വാചകമാണ്. എനിക്ക് എന്തായാലും ഉത്തരം തരും എന്ന് അള്ളാഹു തആല വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു ചാൻസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ചാൻസ് ആർക്കു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക? ഇവിടുത്തെ ഭരണാധികാരിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന്. കാരണം അവർ നന്നാവുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമതായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ വളർന്ന ഒരു ചെറുപ്പക്കാരൻ. ഇതാണ് രണ്ടാമത്തെ വിഭാഗം, അഥവാ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരു ചെറുപ്പക്കാരൻ വളരുക. ചെറുപ്പം എന്നുള്ളത് ഇവിടെ ഷാബ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പ്രധാനമായിട്ടും വരിക ഷെയ്ഖ് ഹുസൈമീൻ വിശദീകരിക്കുന്നത് 15 മുതൽ 30 വരെയുള്ള പ്രായം, അതാണ് പലപ്പോഴും ഷാബ് എന്നുള്ള നിലക്ക് ആ ഒരു പ്രായപരിധിയിൽ വരിക. 15 മുതൽ 30 വരെയുള്ള പ്രായം, ഈ ഒരു പ്രായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പത്തിനെ ധാരാളമായിക്കൊണ്ട് ഹദീസുകളിൽ എടുത്തുദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസ് ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ, ഒരു അടിമയുടെ രണ്ട്, ഒരു ആദം സന്തതിയുടെ രണ്ട് കാലുകൾ മുന്നോട്ട് വെക്കുകയില്ല 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ. അതിൽ അത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ? വാൻ ഷബാബിഹി ഫീമ അബ്ലാഹു, അവന്റെ യുവത്വത്തെ കുറിച്ചാണ്, അവന്റെ യുവത്വത്തെ കുറിച്ചാണ് അവൻ എവിടെ അത് ഉപയോഗിച്ചു എന്നുള്ളത്. അള്ളാഹുവിനെ അറിയേണ്ടത് അവന്റെ യുവത്വത്തിന് മുൻപുള്ള കാലഘട്ടം, അതിനെ കുറിച്ചല്ല അള്ളാഹുവിനെ അറിയേണ്ടത്. ചെറുപ്പകാലഘട്ടം, ശൈശവം, അതിലെവിടെ ഉപയോഗിച്ചു എന്നല്ല, അല്ലെങ്കിൽ പ്രായമായ കാലഘട്ടത്തിൽ നീ എവിടെ ഉപയോഗിച്ചു എന്നല്ല, ചെറുപ്പത്തിന് നീ എന്ത് ചെയ്തു, അതാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ഇപ്പോ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുപ്പം എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഈ ചെറുപ്പകാലഘട്ടം തന്നെയാണ്. ചെറുപ്പകാലഘട്ടം വിട്ടു കഴിഞ്ഞാലുള്ള ഒരു കാലഘട്ടം ചില കവികളുടെയൊക്കെ ഭാഷയിൽ അത് ജീവിതമായിട്ട് തന്നെ എണ്ണൂല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം ഏതാണ്? ഈ ചെറുപ്പകാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ ശരിയായ ജീവിതം എന്ന് തരും എന്ന് പറഞ്ഞ സ്വർഗത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകുന്ന പ്രായം ഏതാണ്? ചെറുപ്പമാണ്. മാത്രമല്ല ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ചെറുപ്പം തന്നെയാണ്. എത്രയോ ആളുകളുണ്ട് മുടിയൊക്കെ ഡൈ ചെയ്ത് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാലോ. എന്താണ് അവരുടെ മനസ്സിന്റെ മുന്നിലുള്ള ഒരു ആവേശം, ഒരു അതിനുള്ള ത്വര എന്താണ്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ തുടരാനുള്ള ഒരു ത്വരയാണ്, ഞാൻ പ്രായമായിട്ടില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു പ്രായത്തെ അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ ചെലവഴിച്ച ഒരു ചെറുപ്പക്കാരൻ, അയാൾക്കാണ് രണ്ടാമതായിക്കൊണ്ട് അർശിന്റെ തണൽ ലഭിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. ഷെയ്ഖ് ഹുസൈമീൻ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ലാ ഇസ്തഖീറു അലാ ഷൈഇൻ, ഒന്നിലെ അവന് അടിയുറച്ച് നിൽക്കാൻ കഴിയില്ല. പല ദുനിയാവിന്റെ എല്ലാ ആസ്വാദനങ്ങളും എല്ലാതും അവനെ ആകർഷിക്കുക ഭൂരിഭാഗവും ഈ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ആണ് ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിൽ നിന്ന് അകലുകയും ചെയ്യുക. നമ്മളൊക്കെ ഒരു നാടിലെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് പ്രത്യേക കാലഘട്ടമുണ്ട്. അത് ഏകദേശം ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മുതലാണ് ആളുകൾ ദീനിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. ചെറുപ്പകാലഘട്ടമൊക്കെ വേറൊരു നിലക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനും ഇതേ ഒരു ഫലല് ലഭിക്കുമെന്നാണ്. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അള്ളാഹുവിന്റെ പള്ളികളുമായിക്കൊണ്ട് ഹൃദയത്തെ കെട്ടിയിട്ട ഒരു മനുഷ്യൻ, ഇയാൾക്കാണ് ഈ ഒരു ഫദല് ലഭിക്കുക എന്നാണ്. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിലുള്ളത്, എന്തുകൊണ്ടാണ് ഇയാൾ ഇയാളുടെ ഹൃദയത്തെ കെട്ടിയിരുന്നത്, മിൻ ഹബ്ബിഹ, അയാൾക്ക് ആ പള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വേറൊരു ഹദീസിലുണ്ട് ഇതിനെ വിശദീകരിക്കുന്നത്, എന്താണ് ഈ പള്ളിയെ ഹൃദയമായിട്ട് കെട്ടിയിട, ഹൃദയത്തെ പള്ളിയായിട്ട് കെട്ടിടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇത് അഖറജ മിൻഹ ഹത്ത യഊദു ഇലൈഹി, അയാൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാളെ മനസ്സ് എവിടെ തന്നെ ആവും? യബ്ഖാഫിൽ മസ്ജിദ്, അയാൾ പള്ളിയിൽ തന്നെയായിരിക്കും മനസ്സ്. മനസ്സൊരിക്കലും പള്ളിയെ വിട്ട് പുറത്തു പോവുകയില്ല, എപ്പോഴും ഇയാളുടെ മനസ്സ് പള്ളിയിൽ തന്നെയായിരിക്കും. ഒരു വക്ത് നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചിന്ത അടുത്ത വട്ടം ഈ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെ കുറിച്ചായിരിക്കും. ഇമാ ഇബ്നു ഹജർ അസ്ഖലാനി ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നത്, വഹാദ ഇന്നമാ യഹ്സുലു ലിമൻ മലക നഫ്സഹു വഖാദഹ ഇലാ തഅത്തില്ല, ഇതിന് കഴിയുക ആർക്ക് മാത്രമാണ്, സ്വന്തം നഫ്സിനെ അടക്കി വെച്ച ഒരിത്തിന് മാത്രം അത് കഴിയുള്ളൂ. സ്വന്തം നഫ്സിനെ അടക്കി ഭരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് കൊണ്ടുവന്ന ഒരിത്തിന് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആത്മനിയന്ത്രണം ലഭിച്ച ഒരാൾക്ക് മാത്രം അത് കഴിയുകയുള്ളൂ. കാരണം കാരണം നമ്മളുടെ ദേഹേച്ച എപ്പോഴും നമുക്ക് താല്പര്യമുള്ള നമ്മളുടെ ദേഹേച്ച ഇച്ഛിക്കുന്ന കാര്യങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മളെ നയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഫഇന്നഹവ യദുഉ ഇലല്ലാബി മക്കാനില്ലാബി വത്തിജാറ വക്തിസാബിൽ അംവാൽ, കച്ചവട സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലൊക്കെയായി ബന്ധപ്പെട്ടായിട്ട് നമ്മളെ മനസ്സിനെ ക്ഷണിക്കുക. പക്ഷെ ഇതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ, ഇയാളുടെ ഹൃദയം അതിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ, അള്ളാഹുവിന്റെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന സ്ഥലങ്ങളിൽ, അവിടെ ഇയാളുടെ ഹൃദയം എപ്പോഴും നിലകൊള്ളും. ഒരിക്കലും ആ പള്ളിയെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം എങ്ങോട്ട് പോവില്ല, വിട്ടുപോവുകയില്ല എന്നുള്ളതാണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ഹദീസിൽ റജുലുൻ എന്നാണ് പ്രയോഗിച്ചത്, ഒരു ആണ്. റജുലു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പുരുഷൻ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു പുരുഷത്തിന്റെ, ഒരു പൗരുഷത്തിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത് എന്താ, പള്ളിയുമായിട്ട് അയാളുടെ ഹൃദയത്തെ കെട്ടിടുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളിയിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുക ആരായിരിക്കും, പുരുഷന്മാരെ നമസ്കരിക്കുക, സ്ത്രീകളല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇക്കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത്, ധാരാളം ആളുകൾ അവർക്ക് അവരുടെ പണികളിലും എല്ലാ കാര്യങ്ങളിലും ഒഴുകി നമസ്കാരത്തിന് പാങ്കൊടുത്ത് എന്ത് ചെയ്യും, പള്ളിയിലെത്തില്ല. അവർ പള്ളിയിലെത്തില്ല എന്ന് മാത്രമല്ല, എന്നിട്ട് അവസാനം നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ അവർ മുസല്ലിട്ട് നമസ്കരിക്കും. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥ ആർക്കാ പറഞ്ഞിട്ടുള്ളത്, ദീനില് സ്ത്രീകൾക്കാണ്. സ്ത്രീകളാണ് അവരുടെ പണികളിലൊക്കെ മുഴുകി അവസാനം നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പള്ളി വീട്ടിൽ നമസ്കരിക്കുക എന്നുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു റജുലാവണമെങ്കിൽ എന്ത് വേണം, ആ നമസ്കാരത്തിന്റെ സമയത്ത് ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിലെത്തേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നതോ നേരെ തിരിച്ചാണ്. അഥവാ സ്ത്രീ പുരുഷന്മാരും സ്ത്രീകളെ പോലെ തന്നെയാണ്, അവർ വീട്ടിലാണ് നമസ്കരിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മഹത്തായ ഒരു ഇബാദത്തിനെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരിചയപ്പെടുത്തുന്നത്, അഥവാ പള്ളിയിൽ ഹൃദയത്തെ കെട്ടിടുക. പക്ഷെ ഖേദകരെന്ന് പറയട്ടെ, നമ്മളുടെ ഇന്നത്തെ ഒരു കാലഘട്ടം സാന്ദർഭികമായി പറയേണ്ട ഒരു വിഷയമാണ്. മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ ഈ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാർ ധാരാളമായിട്ട് സമയം ചെലവഴിക്കാൻ കണ്ടിരുന്നു, വലിയൊരു സമയം പള്ളികളായിട്ട് ചെലവഴിക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ വായിക്കുകയാണെങ്കിൽ ധാരാളം ആബിദുകളായ ആളുകളെ കുറിച്ച് കാണാം, ധാരാളമായിട്ട് പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബാദത്ത് നൽകി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. ഇവിടെ പള്ളികളുമായിട്ട് ഹൃദയം കെട്ടുക എന്ന് പറയുമ്പോൾ ഒരിക്കലും സൂഫികൾ പല ആളുകളുണ്ട്, അവരെന്തെയും ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് പള്ളിയുമായിട്ട് എന്തെയും പള്ളിയിൽ മാത്രം ജീവിക്കുക, ഒരിക്കലും കുടുംബത്തെ നോക്കില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പള്ളിയിൽ ചെയ്യേണ്ട ധാരാളം ഇബാദത്തുകൾ, പള്ളിയിൽ പോയിട്ട് ദീൻ പഠിക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്നത്തെ നമ്മളുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു സമയത്തിനപ്പുറമായിക്കൊണ്ട് പള്ളിയായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് പേര് വരുന്നത് അവൻ സൂഫിയാണ്, അവനെന്തോ പ്രശ്നമുണ്ടെന്ന്. അവന്റെ പ്രശ്നത്തിന്റെ അളവായിട്ടാണ് എടുത്തു കാണിക്കുന്നത്, അവൻ പള്ളിയായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പൊ അടുത്ത് കേൾക്കാൻ കഴിഞ്ഞത് ചില പള്ളികളിലൊക്കെ ഈ പറഞ്ഞ പോലെ കർഫ്യൂ പോലെയാണ്, ഇത്ര സമയത്തിന്റെ അപ്പുറം പള്ളിയിലിരിക്കാൻ പാടില്ല, പിന്നെന്തുണ്ട് ഇറങ്ങിപ്പോയിക്കോളണം. പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ മോശത്തരായിട്ടാണ് പറയുന്നത്. എത്ര വെച്ചാൽ നമ്മളുടെ ഇസ്ലാമിക സംഘടനകൾ പോലും ഈ ഒരു വിഷയത്തിൽ വളരെ പിന്നിലാണ്. മാത്രമല്ല പലരും പ്രോത്സാഹിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പള്ളി മൂലകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആളുകളുടെ സംസാരങ്ങളിൽ പോലും അത് മോശമായിട്ടാണ് വരുന്നത്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുകയാണ്, ഇൻഹെറാഫുൽ അലാൻ ഫി ഷബാബി ഇൻഹെറാഫുൻ ജസദിയുൻ. നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്ക് പറ്റിയിരിക്കുന്ന വീഴ്ച, അവരുടെ ഒരു വ്യതിചലനം എന്നുള്ളത് അടിസ്ഥാനപരമായൊരു വ്യതിചലനമാണ്, അടിസ്ഥാനത്തിൽ തന്നെ വ്യതിചലിച്ചിരിക്കുന്നത്. ഇസ്ലാം അവരിലുള്ള ഒരാൾ പറയുന്നത് ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. എന്നിട്ട് അവൻ കരുത് എന്താ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലെ ഏതെങ്കിലും ഇസ്ലാമിക സംഘടനയാണെന്ന് പറയുന്ന ഏതെങ്കിലും സംഘടനയിൽ അംഗം ചേരണം, എന്നിട്ട് അവരുടെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുക എന്നുള്ളത് മാത്രമായിട്ട് അവർ ചുരുക്കി. അതിന്റെ അപ്പുറമായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവരൊരു മറ്റൊരു രൂപം അവർ ചിന്തിക്കാൻ തന്നെ തയ്യാറാവുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് ബൈനമാലൗ തഫറ അലി ഇബാദത്തില്ല. എന്നാൽ അവരിൽ ഒരാള് വിചാരിക്കുകയാണ് ഞാൻ ധാരാളമായിട്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കട്ടെ എന്റെ ജീവിതത്തിൽ, ഞാൻ അള്ളാഹുവിനായിട്ട് അടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഐ യക്കൂന ഹമാമത്തുൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയുടെ ഉള്ളിൽ അവന് ധാരാളമായിട്ട് സമയം ചെലവഴിക്കുക. ഹമാമത്തുൽ മസ്ജിദ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പള്ളിയിലെ മാടപ്രാവ് എന്നൊക്കെ, അതൊരു പ്രയോഗമാണ്. ഈ മാടപ്രാവ് പള്ളിയിൽ കൂടുതലായിട്ട് സമയം ചെലവഴിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കരുതിയിരുന്നെങ്കില് ഹാദൽ ഇത്തിജാഹുൽ ഇത്തഫറുഉ അലി ഇബാദത്തിൽ അലിയവും കലാമുൻ ലാ യുസ്കർ മഅമലൻ. പക്ഷെ ഖേദകരെന്ന് പറയട്ടെ, ഇത്തരം ഒരു പ്രവർത്തനം ഇന്ന് നമുക്കിടയിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, അമൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയുന്ന പോലുമില്ല, അത് പറയാൻ പോലും ഇന്ന് നമ്മളുടെ മുസ്ലിം സമൂഹത്തിൽ ആളുകളില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫതജിദു ഷബാബു കുല്ലുഹു ഹാജമാല ഈശ്, നമ്മളുടെ ചെറുപ്പക്കാരൊക്കെ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്, അല ആമലിൻ ജമാഴീൻ ഇജ്തിമാഴീൻ, എല്ലാവരും സംഘടനാ പ്രവർത്തനമാണ്, വെറും സംഘടനാ പ്രവർത്തനമാണ്. ഓക്കെ, ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം വേണം, പക്ഷേ ഇസ്ലാം പറഞ്ഞ ധാരാളം അമലുകൾ വേറെയുണ്ട്. അത്തരം അമലുകളെ കുറിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്നവനെ പോലും മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ പല സംഘടനകളും ഊറ്റം കൊള്ളാറുണ്ട്, 1000+ മസ്ജിദുകൾ ഞങ്ങളുടെ കീഴിലുണ്ടെന്ന്. പക്ഷെ നമ്മൾ എത്രമാത്രം ഈ മസ്ജിദുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മൾ എത്രമാത്രം നമ്മളുടെ നാടുകളിലെ മസ്ജിദുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ ഈ പള്ളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ പഠിക്കുവാൻ വലിയ കേന്ദ്രമായിരുന്നു, ഇസ്ലാമിൽ ധാരാളമായിട്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ അതൊരു എല്ലാവരും ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറിയേക്കാണ്. എന്നിട്ട് എല്ലാവരും പറയും 1000+ മസ്ജിദുകൾ ഞങ്ങൾക്ക് കീഴിലുണ്ടെന്ന്. എന്നാൽ ഒരു ദീനിനെ ശരിയായി പഠിക്കുന്ന ഒരു ക്ലാസ്സുകൾക്ക് അവർ ഇട്ടുകൊടുക്കോ? ഇല്ല. ഈ മുത്തശ്ശി കഥകളിലൊക്കെ പറയല്ലോ, ഭൂതം നിധി കാത്തി സൂക്ഷിക്കുകയെന്ന്. വലിയൊരു നിധിയും കാത്തി സൂക്ഷിച്ചിരിക്കുന്ന ഭൂതങ്ങളെ പോലെ ആയിരിക്കുന്ന പല സംഘടനകളും, അവർക്ക് ധാരാളം പള്ളികളുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യാനുള്ള ഒരു അവസ്ഥ അവർ കൊടുക്കുന്നില്ല. അപ്പൊ അതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നത് ഇന്ന് അത്തരം ഒരു അവസ്ഥ മാറി എന്നുള്ളത്. എന്തായാലും ശരി, ഒരു ഹദീസ് വ്യക്തമാക്കുന്നത് പള്ളിയിലിരിക്കുക, പള്ളിയായിട്ട് കൂടുതൽ ബന്ധപ്പെടുക എന്നുള്ളത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ വലിയ മോശമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, ഇതൊരു വളരെയധികം പ്രധാനപ്പെട്ട ഇസ്ലാം പറഞ്ഞൊരു ഇബാദത്താണ്. അതുകൊണ്ടാണ് അത്തരം ഒരു അവസ്ഥയിൽ, അത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ അള്ളാഹു തആല അവന്റെ തണലിട്ട് കൊടുക്കുകയാണ് അത്തരം ഒരു മനുഷ്യന്. മൂന്നാമതായിട്ട് പറഞ്ഞു, റജുലാനി തഹാബ്ബ ഫില്ല, രണ്ടാളുകൾ. നാലാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ വറജുലാനി തഹാബ്ബ ഫില്ല ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ടാളുകൾ അവർ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ചു. അപ്പൊ ഇവരുടെ ആ സ്നേഹം എന്താണ്? ഷേഖ് ഹുസൈമീൻ പറയുന്നത് ഫലൈസ ബൈനഹുമ കറാബത്തുൻ വലാ സിലത്തുൻ മാലിയ, അവർക്കിടയിൽ യാതൊരു മറ്റൊരു ബന്ധവുമില്ല. എന്തെങ്കിലും കാശ് കൊടുത്ത ബന്ധം, കച്ചവട ഇടപാടല്ല, അല്ലെങ്കിൽ കുടുംബ ബന്ധമല്ല, ഇതൊന്നുമല്ല ഇവരുടെ ആ സ്നേഹത്തിന്റെ അടിത്തറ. ജറത് ബൈനഹുമ മഹബത്തുൻ, അവർക്കിടയിൽ ഒരു സ്നേഹമുണ്ട്. ലാക്കിന്നഹ മഹബത്തുൻ ഫില്ല, അള്ളാഹുവിന്റെ കാരണമാണ് ആ സ്നേഹിക്കുന്നത്. റആഹു ഖായിമൻ ബിത്വാഅത്തില്ല, കാരണം ഈ ഒരു മനുഷ്യൻ അയാളെ കണ്ടു എന്തായിക്കൊണ്ട്, അയാൾ ഇബാദത്തുകൾ അർപ്പിക്കുന്ന അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന ഒരാളായിട്ട് കണ്ടു. മുജ്തനിബൻ ലി മഹാരിമില്ല, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ വെടിയുന്ന ഒരുവനായി കണ്ടു. ഫഅഹബ്ബഹു മിൻ അജലി ദാലിക, ആ ഒരു കാരണം കൊണ്ട് മാത്രം അയാളെ സ്നേഹിക്കുക. ഇത്തരം ഒരാളാണ് നാലാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വേറെ ജുലാനി തഹാബ്ബ ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു. എന്നിട്ടോ അവർ ഒരുമിച്ച് കൂടിയത് ആ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ആ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവർ ഒരുമിച്ച് കൂടിയത്. വതഫറഖ അലൈഹി, അങ്ങനെ ആ ഒരു സ്നേഹത്തിൽ തന്നെ അവരെന്ത് ചെയ്തു, വേർപിരിയം ചെയ്തു. അഥവാ അവസാനം അതിലൊരാൾ എന്ത് ചെയ്തു, മരിച്ചുപോയി. മരണമാണ് അവരെ വേർതിരിക്കുള്ളൂ, വേറെ ദുനിയാവിന്റെ ഒരു വിഷയമല്ല, അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ മാർഗം. ഇത്തരം ഒരാളുകൾക്കും എന്തുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നാണ് ഇമാം ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ളാഹി ഹദീസിനെ വിശദീകരിക്കുന്നത് പറയുന്നത്, വഹാദ അസീസുൻ ജിദ്ദൻ, ഇത് വളരെയധികം മഹത്തായ ഒരു കാര്യമാണ്. വലയ്യ തഹാബ ഫില്ല ഹത്താ യജ്തമിഅ ഫീ ലില്ലാഹിൽ മഅനവി, അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ മതമാകുന്ന ആ മതത്തിന്റെ തണലിൽ അവർ ഒരുമിച്ച് കൂടി. ആ തണലിലായിരുന്നു അവർ ദുനിയാവിൽ മൊത്തം കഴിച്ചുകൂട്ടിയത്. അവരുടെ ഹൃദയങ്ങൾ പരസ്പരം അടുത്തത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ പേരിലാണ് അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഏകോപിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മതത്തിന്റെ തണലിൽ ഈ ദുനിയാവിൽ അവരൊരുമിച്ച് ജീവിച്ചത് കൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശരിയായ തണല്, അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള തണലിൽ എന്ത് ചെയ്യും, അവരൊരുമിച്ച് കൂടുമെന്നാണ്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ സ്നേഹിച്ച്, അങ്ങനെ അതിൽ തന്നെ ജീവിച്ച്, അവസാനം മരണം അവരെ വേർപ്പെടുത്തിപ്പോയി. ഒരാൾ മരിച്ചു, വേറൊരാൾ ജീവിച്ചു, മരണമാണ് അവിടെ വേർതിരിപ്പെടുത്തുന്നത്. ഷേഖ് ഹുസൈമീൻ ഇവിടെ വിശദീകരിക്കുന്നത് ഇതിലൊരു സൂചനയുണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരെ അവരെ പിരിക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ, എന്താ, മരണം മാത്രമുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ആ സ്നേഹമെങ്കിൽ അവരെ പിരിക്കുക, മരണം മാത്രമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലിലും ഇവരൊരുമിച്ചായിരിക്കും. ഷേഖ് ഹുസൈമിൻ അതിനൊരു ആയത്തും തെളിവിടിക്കുന്നുണ്ട്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവുൻ, അന്നേ ദിവസം കൂട്ടുകാരൊക്കെ, ഫ്രണ്ട്സുകളൊക്കെ പരസ്പരം ശത്രുക്കളായിരിക്കും, പരസ്പരം അങ്ങേയറ്റത്തെ കഠിന ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ, മുത്തഖികളായി ജീവിച്ച ഒരു കൂട്ടാളുകൾ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും, അന്ന് ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുക ഈ ഒരു കൂട്ടരിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വറജുലുൻ തലബത്തുഹു ഇംറാഅത്തുൻ ദാതു മൻസബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവാണ്, തലബത്തുഹു ഇംറാഅത്തുൻ, അവനെ ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ്. ദാതു മൻസബിൻ, ആ സ്ത്രീക്ക് ഉന്നത സ്ഥാനമുള്ള ഒരു സ്ത്രീയാണത്. വജമാലിൻ, അങ്ങേറ്റത്തെ സ്നേഹമുള്ള, അങ്ങേറ്റത്തെ സൗന്ദര്യമുള്ള സ്ത്രീയാണ്. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഇത്തരം ഒരു അവസ്ഥയിൽ ഈ ഒരു കാര്യത്തെ തട്ടിയെറിഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുനിന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സ്ത്രീയുടെ പ്രത്യേകതയാണ്. ഒന്ന്, ദാതു മൻസബ്, അവർ സമൂഹത്തിൽ അങ്ങേയറ്റത്തെ കുലീനരായ ഉന്നത കുടുംബമായുള്ള സ്ത്രീയാണ്, ഉയർന്ന സ്ത്രീയാണ്. അതേടൊപ്പം ആ സ്ത്രീക്ക് എന്തുണ്ട്, സ്നേഹമുണ്ട്, മറ്റേ ജമാലുണ്ട്, സൗന്ദര്യമുണ്ട്. ഇമാ ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ളാഹി ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, ഇസ്തമഅ ദാലിക മഅൽ ജമാലി ഫഖദ് കമുല അൽഅംറു വഖവിയത് റഅബ. ഒരു സ്ത്രീ അങ്ങേയറ്റത്തെ ഉന്നത കുലത്തിൽ പിറന്ന കുലീനയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സ്ത്രീയോടുള്ള ആഗ്രഹം ആളുകൾക്ക് വർദ്ധിക്കും, ആ സ്ത്രീയോട് അങ്ങേറ്റത്തെ ഇഷ്ടം കൂടും. ഫൈൻ കാനത്ത് മഴ ദാലിക ഹിയ തോലിബത്ത് ദാഴിയ തുലാനസിഹ, അതോടൊപ്പം ഈ സ്ത്രീയാണ് അങ്ങോട്ട് ക്ഷണിക്കുന്നതെങ്കിലോ? ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് ദഅതുഹു തലബതുഹു ഇംറാഅത്തുൻ, ഇവനല്ല ആ സ്ത്രീയെ വളക്കാൻ നോക്കുന്നത്, ആ സ്ത്രീ ഇങ്ങോട്ടാണ് വളക്കാൻ നോക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലോ അദ്ദേഹം പറയുന്നത് കാന അഅ്ലമു വഅഅ്ലം, വളരെ വലിയ ഫിത്നയാണത്. ഉന്നത കുല ജാതയാണ്, അതുപോലെ തന്നെ കുലീനയാണ്, സൗന്ദര്യമുണ്ട്, അത് തന്നെ വലിയൊരു മനുഷ്യനെ ഫിത്നയിലാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ആ സ്ത്രീ ഇങ്ങോട്ടാണ് ചാൻസ് തരുന്നത്, ഇങ്ങോട്ടാണ് ആ സ്ത്രീ ചാൻസ് തരുന്നതെങ്കിൽ വലിയൊരു ഫിത്നയായിരിക്കും. അതാണ് പറയുന്നത് കാന അഅ്ലമു വഅഅ്ലം. ഫഇന്നൽ ഇംതിനാഅ ബഅദ ദാലിക കുല്ലുഹു ദലീലുൻ അലാ തഖ്ദീമി ഖൗഫില്ലാഹി അലാ ഹവൻ നഫ്സ്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി ഇയാൾ എന്ത് ചെയ്യണം, ഈ ഓരോ ഓഫർ നിഷേധിക്കുകയാണ്. നമ്മളൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇതിൽ വലിയ ഓഫർ എന്ന് പറയും. ഈ ഒരു ഓഫർ ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇതൊക്കെ ഉണ്ടായിട്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ അയാൾക്ക് അനുകൂല ഘടകങ്ങളും ഉണ്ടായിട്ട് ഇദ്ദേഹം ഈ ഒരു ഓഫർ തട്ടിക്കളയാണ്. അപ്പൊ ഇവിടെ അത് അദ്ദേഹത്തിന്റെ ഒരു ആ ഹൃദയത്തിൽ മറ്റെന്തിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എന്നാണ് ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള വിശദീകരിക്കുന്നത്. ഷെയ്ഖ് ഹുസൈമിൻ അതാണ് പറയുന്നത്, മാഖാല ഇന്നി ലാ അഷ്തഹി അന്നിസാ, ഈ മനുഷ്യൻ ഇവിടെ പറയുന്നത് എനിക്ക് സ്ത്രീകളോട് വലിയ താല്പര്യമില്ലാത്ത ആളെന്നല്ല, അതുപോലെ തന്നെ വമാക്കാല വമാ അന്ത ജമീലത്തുൻ, അല്ലെങ്കിൽ നിനക്ക് സൗന്ദര്യം പോരാ എന്നല്ല ആ മനുഷ്യൻ കാരണമായിട്ട് പറയുന്നത്. വമാക്കാല അന്ത മിൻ അസാഫിലിൻ നിസായി വലാ അതനാസൽ അനുജാമിയാക്ക, നിന്നെപ്പോലുള്ള വളരെ നിന്റെ എന്താ പറയാ സ്ഥാനം കുറവാണ്, നീ ഒരു കുലീനയായ സ്ത്രീയല്ല, വളരെ എന്താ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, നീയുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല ഈ മനുഷ്യൻ പറയുന്നത്. ഈ മനുഷ്യൻ അവിടെ അംഗീകരിക്കുകയാണ്, അപ്പോ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്നിട്ടും അദ്ദേഹം പറയുന്ന എന്താ, എന്നിട്ട് അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം പറയാണ്, ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയാണ്, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ആ മനുഷ്യന്റെ മറുപടി. അപ്പൊ ഇതിന് അള്ളാഹു തആല വലിയ പ്രതിഫലം തന്നെ നൽകുമെന്നാണ്. ഇത്തരൊക്കെ അവസ്ഥയിൽ വെച്ചാൽ മനസ്സിനെ പിടിച്ചു കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. ഇവിടെ ഈ ദർസിൽ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിള്ളാഹിയുടെ ദർസിൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരവസ്ഥ ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഇന്റർനെറ്റ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ധാരാളം വീഡിയോകൾ നമ്മളെ ക്ഷണിച്ചുകൊണ്ട് യൂട്യൂബിൽ ഇതൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത്തരം വീഡിയോകൾ, ഇത്തരം കുറെ അനാവശ്യമായ ചിത്രങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാ, ഫിത്നയുടെ അങ്ങേയറ്റാണ് ഈ ഒരു വിഷയത്തിൽ. ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് ഇതായിരിക്കും, അങ്ങേയറ്റം ധാരാളം വ്യാപിച്ചേക്കാണ്. മുൻപ് കാലത്തൊക്കെ ഒരാൾക്കൊരു അശ്ലീലം കാണണമെങ്കിൽ തലയിൽ മുണ്ടിട്ടിട്ട് ഏതെങ്കിലും തിയേറ്ററിന്റെ മുന്നിൽ പോയിരിക്കണമായിരുന്നു, ഇന്ന് ആർക്കും അറിയില്ല, എന്തും ചെയ്യാം, പിന്നീട് പകൽമാനായിട്ട് നടക്കുകയും ചെയ്യും, ഇതാണ് അവസ്ഥ. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള്ളാഹുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, അപ്പൊ ഇത്തരം വീഡിയോകൾ പലപ്പോഴും നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്, നമ്മളത് ഉപേക്ഷിക്കും, ഇതുപോലെ തന്നെ ഇത്തരം ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഒന്നുമില്ല സാധാ ജീവനോട് കൂടി തന്നെ ധാരാളം സ്ത്രീകൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ണിനെ തിരിക്കുന്നു. ഈ ഒരവസ്ഥക്ക് അള്ളാഹു തആല ഇതൊരു പ്രതിഫലം നൽകുമോ എന്ന് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള്ളാഹുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രതീക്ഷിക്കാമെന്നാണ്, ഉറപ്പു പറയുന്നില്ല, പക്ഷെ ഒരുപക്ഷെ എന്താ ചെയ്യാം, ഇതിനും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്, ഇൻഷാ അള്ളാഹ് അതും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള്ളാഹുള്ള കഴിഞ്ഞ ദർസിൽ വെച്ചുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. കാരണം ഇതൊരു എല്ലാ ഘടകങ്ങളും ഇതിലും ഉണ്ടല്ലോ, എല്ലാ ഘടകങ്ങളും ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇത് വളരെ രഹസ്യ ആരും കാണില്ലത്, നമ്മൾ ഇത്തരം ഒരു വീഡിയോ ഇത് കണ്ട് ആരെങ്കിലും കാണോ? ഇല്ല, ആരും അറിയില്ല. മാത്രമല്ല ദുനിയാവിന്റെ ഏറ്റവും വലിയ വലിയ എന്താ പറയാ നമ്മളുടെ നാട്ടുകളിലെ ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ ആയിരിക്കും വളരെ വഷളായിക്കൊണ്ട് സിനിമാ നടികളും ലോകസുന്ദരികൾ വരെ ഇതിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു അവസ്ഥ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തട്ടിക്കളയാണ്, അയാൾക്ക് ഈ ഒരു അവസ്ഥ ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ലാ പ്രതീക്ഷിക്കാം. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള്ളാഹുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം. ആറാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു മനുഷ്യൻ അയാൾ എന്ത് ചെയ്തു, തസദ്ദഖ, അയാൾ സദഖ ചെയ്തു, അഖ്ഫാ, പക്ഷെ അയാൾ എന്ത് ചെയ്തു, ആ സദഖ മറച്ചു വെച്ചു, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, എത്രത്തോളം മറച്ചു വെച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ വലത് കൈ ഇടത് കൈക്ക് അറിയില്ല ഇയാളുടെ വലത് കൈ ആ സ്വതക്ക കൊടുത്തത്. ഇത് ശരിക്കും ഒരു ഉദാഹരിച്ച് പറയുന്നതാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്ന ഒരു കാര്യം, സ്വതക്ക ചെയ്യുന്നതല്ല ഇയാളെ വ്യത്യസ്തമാക്കുന്നത്, നേരെ മറിച്ച് ആ സ്വതക്കയെ അങ്ങേയറ്റം മറച്ചു വെക്കുകയാണ്. അതാണല്ല അത്രയും ശ്രദ്ധിച്ചത്, എന്തായാലും അത്രയൊരു അവസ്ഥ ഉണ്ടാകില്ല. എന്റെ വലത് കൈ കൊടുത്തത് എന്റെ ഇടത് കൈക്ക് അറിയാതിരിക്കുമോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ട് ഇത്ര ഒരു അസാധ്യമായ ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം എന്നുള്ള ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ സ്വതക്ക ചെയ്തു എന്നുള്ളതല്ല അയാളെ വ്യത്യസ്തമാക്കുന്നത്, നേരെ മറിച്ചോ ആ കൊടുത്ത സ്വതക്കയെ മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഈ ഹദീസിന്റെ ഒരു പദപ്രയോഗം, റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു സ്വതക്ക ചെയ്തു എന്നാണ്. ഇവിടെ സ്വതക്ക എന്നുള്ളത് അലിഫ്ലാം ചേർക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്, നെക്കിറയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ സ്വതക്ക ഏതു ആവാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അലിഫ്ലാം ചേർത്ത് പറയാതുള്ളത് എന്തായിരിക്കും? ഏത് സ്വതക്കയാവാം, അത് വലുതാവാം ചെറുതാവാം, ചിലപ്പോൾ ചെറിയൊരു സമ്പത്തായിരിക്കാം. പക്ഷെ അയാൾക്ക് അതാണ് കൊടുക്കാൻ കഴിയുന്നത്, അയാളത് കൊടുത്തു കഴിഞ്ഞ് പക്ഷെ എന്നിട്ട് അതിനെ മറച്ചു വെച്ചു എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഈ ഒരവസ്ഥ ലഭിക്കുമെന്നുള്ളത്. ഷെയ്ഖ് ഹുസൈമിൻ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അതാണ്, ഫഹാദ മുഖ്ലിസുൻ ഗായത്തുൽ ഇഖ്ലാസി, അങ്ങേയറ്റത്തെ ഇഖ്ലാസാണ് ഈ മനുഷ്യൻ പുലർത്തിയിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ അദ്ദേഹം പറയുന്നത്, സിയറു സലഫി ഫിഹാദൽ ബാബ് അജീബുൻ ജിദ്ദൻ, നമ്മുടെ സലഫുകളായ ആളുകൾ അവർ ഈ ഒരു വിഷയത്തിൽ കാണിച്ച ശ്രദ്ധ അത് വളരെ അത്ഭുതകരായിരുന്നെന്നാണ്. വളരെ അത്ഭുതകരായിരുന്ന അവർ ചെയ്ത സ്വതക്ക, അതുപോലെ തന്നെ അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ മറച്ചു വെക്കുന്നതിൽ അവർ കാണിച്ച ശ്രദ്ധ എന്നുള്ളത്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവരിൽ പലരും അവരുടെ നന്മകളെ മറച്ചു വെച്ചിരുന്നത് വലിയൊരു തെറ്റ് ചെയ്യുന്നവൻ അവന്റെ തെറ്റിനെ മറച്ചു വെക്കുന്ന പോലായിരുന്നു. തന്റെ മഴസീയത്തിനെ, തന്റെ തെറ്റിനെ എങ്ങനെ ഒരുത്തൻ മറച്ചു വെക്കുമോ, അതിനേക്കാൾ സൂക്ഷ്മതോടുകൂടിയാണ് അവരെന്ത് ചെയ്തത്, തന്റെ സ്വന്തം നന്മയെ മറച്ചു വെച്ചത്. ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അദ്ദേഹം പറയുന്നത്, കാന നാസു മിൻ അഹ്ലിൽ മദീന യഈശൂന ലാ യദറൂന ഐന കാന മാഅശുഹും, മദീനയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, അവരവരുടെ ജീവിതം ജീവിച്ചിരുന്നു, പക്ഷെ അവർക്ക് അറിയില്ല എവിടുന്നാണ് തങ്ങൾക്ക് ജീവിക്കാനുള്ള വക കിട്ടുന്നതെന്ന്. ധാരാളം കാലം ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട്. പണ്ഡിമാർ പറഞ്ഞ ആ സംഭവം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ വാതിലുകൾ തുറന്നു നോക്കിയ പിറ്റേ ദിവസം എന്തുണ്ടാവും, ആ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരുത്തുന്നു. ഇത് ആരാ ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് എപ്പോഴാണ് ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് വ്യക്തമാവുന്നത് എപ്പോഴാ, ഫമാത്ത അലിബ്നുൽ ഹുസൈൻ, അലിബ്നുൽ ഹുസൈൻ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോഴും ആർക്കും അറിയില്ല ഇദ്ദേഹമാണ് ഇത് ചെയ്തിരുന്നെന്ന്. ഫഖദു മാകാന യുതുന ബിഹിഫില്ലൈ, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു സംഭവം പ്രതിഭാസം മദീനയിൽ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നാണ് മനസ്സിലായത് ആരാണിതെന്ന്, ഇത് അലിബ്നുൽ ഹുസൈൻ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രാത്രി കൊണ്ടുവെക്കും. അപ്പൊ അത് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഇതുപോലെ തന്നെ ഹസ്സാൻ ഇബ്നു അബി സിനാൻ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ രാത്രി നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്, അദ്ദേഹം എന്റെ അരികിലേക്ക് വരും രാത്രി, എന്നിട്ട് എന്നോടൊപ്പം കെടുക്കും. സുമ്മ യുഹാദിയുനി കമ തുഹാദിയുൽ മർഅത്തു സബിയഹ, എന്നിട്ടൊരു മാതാവ് തന്റെ കുട്ടിയെ ഉറക്കാൻ വേണ്ടി ഒപ്പം കെടുക്കും, എന്നിട്ട് പതുക്കനെ എണീറ്റ് പോവല്ലോ, കുട്ടിയെ പറ്റിക്കുമല്ലോ. അപ്പൊ ഒരു കുട്ടിയെ തന്റെ മാതാവ് എങ്ങനെ പറ്റിക്കോ അതുപോലെ എന്നെ പറ്റിക്കുകയായിരുന്നു. അദ്ദേഹം ഒരുമിച്ച് കിടന്നതിന് ശേഷം ഈ സ്ത്രീ ഉറങ്ങിയെന്ന് കാണുമ്പോഴത്തേന് അദ്ദേഹം മെല്ലനെ എഴുന്നേറ്റ് പിന്നെ കാണാൻ നിസ്കരിക്കുന്നതാണ്. അത്രയും വലിയ അങ്ങേയറ്റം, അവരുടെ നന്മ മറച്ചു വെക്കുന്നതിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധ കൽപ്പിച്ചിരുന്നു. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളുള്ള അദ്ദേഹം തന്നെ പറയുന്നതിൽ ചില ആളുകൾ അവരുടെ സ്വതക്കയെ മറച്ചു വെച്ചിരുന്ന രീതി എന്ന് പറയുന്നത് 10 റിയാലുള്ള സാധനമായിരിക്കും നിൽക്കുക. ഉദാഹരണത്തിന് ഒരു 10 റിയാലുള്ള ഒരു വസ്തുവക, ഇത് ഇദ്ദേഹം 5 റിയാലിന് കൊടുക്കും, 5 റിയാലിന് കൊടുക്കും. അപ്പോ വാങ്ങിക്കുന്ന ആൾ വിചാരിക്കുന്ന എന്താ, ഓ ഇത് എനിക്ക് എന്താണ് ഡിസ്കൗണ്ട് തന്നായിരിക്കുന്നത് വിചാരിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സിൽ എന്താണ്, അത് സ്വതക്കയാണ്. അപ്പൊ ഇതിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ, ഇതില് സ്വതക്ക ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സ് നിയ്യത്തിലല്ല, ഇന്നമല്ലാണാലും ഭിന്നിയാത്തതാണ്. അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിലുള്ളത് വിൽപ്പന ഒന്നല്ല, 5 റിയാൽ ഇദ്ദേഹത്തിന് സ്വതക്ക കൊടുത്തതാണ്. അപ്പൊ അത് എന്താ, ഒരാളും തിരിച്ചറിയില്ല, ഒരാളും പ്രതീക്ഷിക്കില്ല ഇതിലൊരു സ്വതക്കുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ അവരുടെ രീതികളായിരുന്നു എന്നുള്ളതാണ് സലഫുകളുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഗേദഗർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത, നമ്മളുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ ഒരു വിഷയത്തിൽ വളരെയധികം വീഴ്ചയാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ, സ്വതക്കയുടെ വിഷയത്തിൽ, 100,000 ഒരാൾ സ്വതക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ സ്വതക്ക കൊടുക്കുന്നത് അറിയിക്കാൻ വേണ്ടി 150,000 പരിപാടി വെക്കും. 150,000 പരിപാടി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? 100,000 സ്വതക്ക കൊടുക്കും. ഇതാണ് അവസ്ഥ. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളുടെ ഈ ക്യാമറ ഇതുപോലെ തന്നെ എന്താ പറയാ, ഇത് ഫേസ്ബുക്ക് ഇതൊക്കെ വന്നോടി, അത്തരം സംവിധാനങ്ങൾ വന്നോടുകൂട്ടി ഇത് കൂടി. ഇപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ച് എന്തും പരസ്യമാക്കുക എന്നുള്ളതാണ്, എന്തും പരസ്യമാക്കുക. മാത്രല്ല, എന്ത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും മറ്റൊരു വ്യൂവിൽ നിന്ന് എങ്ങനെ എന്നെ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും, മറ്റൊരാൾ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്വന്തം ഫോട്ടോ തന്നെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ മറ്റ് ഞാനിത് ചെയ്യുമ്പോ മറ്റൊരാൾ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും, ഞാന് കാണണം. കണ്ടാൽ ഇപ്പൊ എന്താ ഒരു സാങ്കേതിക പദപ്രയോഗം തന്നെ വന്ന് സെൽഫി എടുക്കുക എന്നറിയും, ഒരാൾ സെൽഫായിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ കൂട്ടുക. അപ്പൊ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വതക്കയുടെ കാര്യത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാ സംഘടനയാകട്ടെ, എല്ലാവരാവട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യും, ഇത് വലിയ കാര്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അത് സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിലാണെങ്കിൽ ഓക്കെ, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു പരിധി വിട്ടുപോകുന്നു എന്ന് നമ്മൾ പേടിച്ചു പോകും. മാത്രമല്ല, അത് ഏതൊക്കെ പേപ്പറിൽ വന്നു, ഏതൊക്കെ പേപ്പർ കൂടുതൽ കവറേജ് നൽകി, ഇതൊക്കെ നമ്മളുടെ നാടുകളിൽ ചർച്ച ഉണ്ട്. ഇപ്പൊ എന്തായാലും ശരി, ഇത് പലപ്പോഴും നമ്മളുടെ ഇഖ്ലാസിനെ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായിക്കൊണ്ട് ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിക്കുന്നത്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, ഒരു മനുഷ്യൻ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതത്തിൽ, ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഫഫാലത്ത് ഐനാഹു, അങ്ങനെ അദ്ദേഹത്തിന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവരെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്, രഹസ്യ ജീവിതത്തിൽ. പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിക്കുന്ന പ്രാസംഗികരുണ്ടാവും ജനലക്ഷങ്ങൾക്ക് മുന്നിലൊക്കെ, പക്ഷെ ഈ മനുഷ്യന്റെ പ്രത്യേകത അതല്ല. അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരും അദ്ദേഹത്തിനെ കാണാനില്ല, ആ സമയത്താണ് അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്, ഇവിടെ ഈ ഒരു അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മനുഷ്യന് കരയാൻ എന്തായിരിക്കാം കാരണം, വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ അള്ളാഹുവിനോടുള്ള ഖൗഫായിരിക്കാം, അള്ളാഹുവിനോടുള്ള ഭയം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഹുബായിരിക്കാം, അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നതായിരിക്കാം, അഥവാ അള്ളാഹു തന്നോട് ചെയ്ത കാരുണ്യം, അള്ളാഹു തന്നോട് എടുത്ത നിലപാടും, എന്നാൽ താൻ അതിന് പകരമായിക്കൊണ്ട് അള്ളാഹുവിനോട് കാണിക്കുന്ന നിലപാടുകൾ അദ്ദേഹം താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതായിരിക്കാം. ഈ ഒരൊക്കെ അവസ്ഥ കൊണ്ടൊക്കെ അദ്ദേഹം എന്തുണ്ടാകാം, ഈ കരച്ചിലുണ്ടാകാം, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നുണ്ടാകാം. ഇപ്പൊ എന്തായാലും ശരി, ഇങ്ങനെ അള്ളാഹുവിനെ ആലോചിക്കുന്ന ഒരു വ്യക്തി, ഈ ഒരു വ്യക്തിക്കും അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നാണ്. ഇതാണ് ഈ ഒരു ഹദീസിന്റെ മൊത്തത്തിലുള്ള ചുരുക്കം. ഈ 7 ഗുണങ്ങൾ ഉലമാക്കൾ ചർച്ച ചെയ്തൊരു മസലയാണ്. ഈ 7 ഗുണങ്ങളും ഒത്തുവരാ ഒരു മനുഷ്യനിൽ ഒത്തുവരുമോ, ഈ 7 ഗുണങ്ങളും ഒരു മനുഷ്യനിൽ ഒത്തുവരാൻ സാധ്യമാണോ എന്നുള്ളത്, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അതെ സാധ്യമാണെന്നുള്ളതാണ്. ഈ 7 ഗുണങ്ങളും ഒരു മനുഷ്യനിൽ തന്നെ വരാം. അതിനൊരു ഉദാഹരണമാണ് ആര്? ആര്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 7 ഘട്ടങ്ങളും സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 7 ഘട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രംഗങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഷാബായതും അതുപോലെ തന്നെ ഒരു സ്ത്രീ, ആ നാട്ടിലെ ഏറ്റവും കുലീനയായ അവിടുത്തെ രാജാവിന്റെ സ്ത്രീ എന്ത് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. അത് തന്നെ ഉലമാക്കൾ, ഷെയ്ഖ് ഇമാ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, അന്ന് ഇമാ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശദീകരിക്കുന്നത് പറയുന്നത്, ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പിടിയിൽ അദ്ദേഹം പെട്ടുപോവാൻ. ഒന്ന്, അദ്ദേഹം ഒരു യുവാവാണ്. രണ്ടാമത്തത്, അദ്ദേഹം അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള ആളാണ്, സ്ത്രീകൾ ഇങ്ങോട്ട് വരണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. മൂന്നാമത്തത്, അദ്ദേഹം ആ നാട്ടിലെ അപരിചിതനാണ്, അപരിചിതനായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആരും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇതില് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലക്കത്തിൽ അബുവാബ്, വാതിലുകൾ അടച്ചു എന്നാണ്. ഒറ്റ വാതിലല്ല സ്ത്രീ അടച്ചേക്കുന്നത്, ഒരാളും അറിയാൻ പോകുന്നില്ല. അബുവാബ്, വാതിലുകൾ അടച്ചു എന്നാണ്. അപ്പോ ആ വീടിന്റെ എല്ലാ വാതിലുകൾ അടച്ചു കൂട്ടി, ഇനി ഒരു മനുഷ്യനത് കാണാൻ പോകുന്നില്ല. ഈ സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതിനെ തട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹം പോകുന്നത്. അപ്പൊ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എടുത്തുനോക്കുകയാണെങ്കിൽ ഈ ഏഴ് രംഗങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഏഴ് ഗുണങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിപ്പിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു മസല എന്നുള്ളത്, ഈ ഹദീസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം റജുലിനെ കുറിച്ചിട്ടാണ്, പുരുഷനാണ്, പുരുഷനെ കുറിച്ചിട്ടാണ് ഈ ഹദീസുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സ്ത്രീകൾ പെടുമോ എന്നുള്ളതാണ്. ഈ ഹദീസിൽ ഒന്നിൽ പോലും സ്ത്രീയെ കുറിച്ച് പറയുന്നില്ല, എല്ലാത്തിലും റജുലും 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 എന്നാ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇമാ ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തോടൊക്കെ ചോദിക്കപ്പെട്ടപ്പോൾ പറയുന്നത്, റജുലുൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന തന്നെയാണ്. ഇതിൽ തന്നെ രണ്ടോളം കാര്യങ്ങൾ അതിൽ മാത്രമാണ് പരിപൂർണമായിട്ട് സ്ത്രീകൾക്ക് ഉൾപ്പെടാൻ പറ്റാത്തുള്ളൂ. ഒന്നാമത്തെ ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാവ, സ്ത്രീകൾക്ക് എന്തില്ല, ഭരണമല്ല. പക്ഷെ ഇബ്നു ബാസ് റഹിമഹുള്ള വിശദീകരിക്കുന്നത്, ഒരു സ്ത്രീ തന്റെ വീട്ടിലെ ഭരണം ഏറ്റ ആളാണ്, അപ്പൊ ആ സ്ത്രീ അതിൽ പരിപൂർണമായിക്കൊണ്ട് ഇസ്ലാമിക അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച് അതിൽ അതില് പാലിച്ചൊരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്കും ലഭിക്കുമെന്നുള്ളതാണ്. ഇതേപോലെ തന്നെ റജുലുൻ കൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്നുള്ളത് സ്ത്രീക്ക് പരിപൂർണമായിട്ട് ഏൽക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം വീടാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, പള്ളിയായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വിശദീകരിക്കുന്നത്, അതിന് പകരമായിക്കൊണ്ട് ആ സ്ത്രീ മുസല്ല, ആ സ്ത്രീയുടെ നമസ്കാര സ്ഥലം, വീട്ടിലെ നമസ്കാര സ്ഥലത്തെയാണ് എടുക്കുന്നതെങ്കിൽ ഇൻഷാ അള്ളാ ഈ ഒരു പ്രതിഫലം ആ സ്ത്രീക്കും പ്രതീക്ഷിക്കാമെന്നാണ് ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള ഈ ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. അവസാനമായിക്കൊണ്ട് ഇവിടെ ഈ പറഞ്ഞ ഏഴ് ഗുണങ്ങളും, ഈ ഏഴ് ഗുണങ്ങളും ലഭിക്കണമെങ്കിൽ നാം പ്രധാനമായിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇമാം ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ഹാദിഹി സബ്ഉ ഇഖ്തലഫത് അഅമാലുഹും ഫിസ്സൂറ, നമ്മൾ ഈ ഏഴ് പ്രവർത്തനങ്ങളും ഈ ഏഴ് പ്രവർത്തികൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ അതിന്റെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരാള് ഭരണാധികാരിയെ കുറിച്ചിട്ടാണ്, വേറൊരാൾ എന്താണ് ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ്. പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഈ അമലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഏഴും വ്യത്യസ്ത അമലുകളാണെങ്കിലും. വജം മുഹാമന വാഹിദ്, പക്ഷെ ഇതെല്ലാതിന്റെ ഉള്ളടക്കം എന്നുള്ളത്, ഇതിന്റെ ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ ഇവ ഈ ഏഴ് ആളുകളിലും കാണാൻ പറ്റുന്ന ഒരു ഗുണം, വഹുവ മുജാഹദത്തുല്ലി അംഫുസിഹിം, അവരവരുടെ സ്വന്തം നഫ്സിനോട് അങ്ങേയറ്റത്ത് ജിഹാദ് ചെയ്യുന്ന ആളുകളാണ്, സ്വന്തത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളുകളാണ്. വ മുഖാലഫത്തുഹും ലി അഹ്വാഇഹിം, അവരുടെ സ്വന്തം ഇച്ഛകളോട് അങ്ങേയറ്റത്തം എതിർത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ ആളുകൾ എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഇമാമുൻ ആദിലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇബ്നു റജബ് ഹംബലി എന്നെ പറയുന്ന അദ്ദേഹം പറയുന്നത്, ദഅതുഹു അദ്ദുനിയാ കുല്ലു, ദുനിയാവ് മൊത്ത ആ മനുഷ്യനെ വിളിക്കുന്നുണ്ട്. കാരണം ദുനിയാവ് മൊത്ത ആ നാടിന്റെ മൊത്തം അയാളുടെ കയ്യിലുണ്ട്, എന്നിട്ടും അയാള് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഹവയെ അയാൾക്ക് കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു ഷാബിന്റെ കാര്യം എടുത്തു നോക്കുകയാണ്, യുവാവിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്, സ്വന്തം നഫ്സിനെ അയാൾ എന്ത് ചെയ്യാണ്, കീഴ്പ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ ആ സ്ത്രീയിൽ നിന്ന് ഓടി അകലുന്ന ആളാകട്ടെ, സ്വതക്കയുടെ കാര്യമാകട്ടെ, സ്വതക്ക ചെയ്യുന്ന ആള്, അതുകൊണ്ടാണല്ലോ പണ്ട് എന്തുകൊണ്ട് സ്വതക്ക എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലി അന്നഹു റലാമത്തു സിദ്ഖ്, ഒരു മനുഷ്യന്റെ ഈമാൻ സത്യാണെന്നുള്ളതിന്റെ തെളിവാണ് എന്ത് സ്വതക്ക ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സ്വതക്ക, സിദ്ഖ് എന്ന പദത്തിൽ നിന്നാണ് സ്വതക്ക വന്നിരിക്കുന്നത്. കാരണം സിദ്ഖ് ഉള്ളവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വതക്ക ചെയ്യാൻ പറ്റുള്ളൂ, കാശ് പോകുന്ന വിഷയമാണല്ലോ. ഈ ഏഴ് ഗുണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇയാൾ ഇയാളുടെ സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തിയ ആളാണെന്ന് കാണാൻ കഴിയും. സ്വന്തത്തോട് അങ്ങേറ്റത്തെ ജിഹാദ് നടത്തുന്നു, അതാണ് ഈ ആളുകൾ ഈ ഒരു മർത്തബയിലേക്ക് ഉയർത്തുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, മഷക്കത്തും ശദീദത്തും അല്ല നഫ്സ്, ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ എളുപ്പമുള്ളതല്ല, വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ് സ്വന്തം നഫ്സിനെ അടക്കി നിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഫഇന്നൽ ഖൽബ യഖാദു യുഹ്തറഖു മിൻ ഹല്ലിന്നാരി ശഹ്വ, ചില സമയത്തൊക്കെ നമ്മളുടെ ദേഹത്തിന്റെ ഇച്ഛ, നമ്മളുടെ ഹൃദയം ആവശ്യപ്പെടുന്ന ഇച്ഛകൾ, ആ ഇച്ഛകൾക്ക് വല്ലാത്തൊരു അതൊരു തീയാണെന്നാണ് ഇബ്നു ഹജർ അസ്കല ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള വിശദീകരിക്കുന്നത്. ആ ഒരു തീയാണ് എന്ത് ചെയ്യും, ചിലപ്പോ അൽഖൽബു യഖാദു യുഹ്തറഖ്, ആ തീയിൽ പെട്ടുകൊണ്ട് നമ്മളുടെ ഹൃദയം തന്നെ കരിഞ്ഞുപോയി തോന്നുന്നു. കാരണം അത്രയ്ക്കും നമ്മളുടെ ഹൃദയം അതിലേക്ക് പിടിച്ചു വലിക്കും, അത് ഹൃദയത്തിന്റെ ഒരു സ്വഭാവമാണ്. സൂറത്ത് യൂസുഫിൽ പറഞ്ഞതുപോലെ, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ, നഫ്സ് എന്ത് ചെയ്യും, നഫ്സ് എപ്പോഴും സൂഇലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഇബ്നു റജബ് ഇബ്നുൽ ജൗസി റഹിമഹുള്ള അദ്ദേഹം ഒരു മനോഹരമായ ഒരു ഉദാഹരണം വിശദീകരിക്കുന്നത്, മനുഷ്യ മനസ്സിന്റെ അവസ്ഥ എന്നുള്ളത്. തിന്മയിലും നന്മയിലും മനുഷ്യ മനസ്സിന്റെ അവസ്ഥ എന്നുള്ളത്, മനുഷ്യ മനസ്സ് തിന്മയെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ നന്മയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തെ പോലെയാണെന്നാണ്. വെള്ളം താഴോട്ട് ഒഴുകാൻ വളരെ സുഖമാണ്, പക്ഷെ ഒരു വെള്ളത്തിന് മുകളിലേക്ക് കയറ്റണമെങ്കിലോ, ഒരു വെള്ളത്തിന് മുകളിലേക്ക് കയറ്റണമെങ്കിൽ നമ്മ എക്സ്ട്രാ പരിശ്രമം എടുത്ത് അതിനെ വേറെ പ്രത്യേക പുറമെന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് കയറ്റിയാലേ കയറുള്ളൂ. അതേസമയം ഒരു വെള്ളത്തിന് താഴോട്ട് ഒഴുകാനോ, തന്നെത്താനെ വെള്ളം താഴോട്ട് ഒഴുകിപ്പോവും. അതുപോലെയാണ് മനുഷ്യ മനസ്സ് നന്മയുടെയും തിന്മയുടെയും വിഷയത്തിലെന്നാണ്. തിന്മയിലേക്കൊണ്ട് ഒഴുകാൻ വളരെ സുഖമാണ്, പക്ഷെ ഇത് ഈമാനിന്റെ ഉന്നതങ്ങളിലേക്ക്, ഉന്നതികളിലുള്ള റബ്ബിലേക്ക് ഈ ഹൃദയത്തിനൊണ്ട് ഉയർത്തണമെങ്കിൽ എന്തുവേണ്ടി വരും? വളരെയധികം പ്രയാസം വേണ്ടി വരും. അതാണ് അദ്ദേഹം പറഞ്ഞത്, ചില സമയങ്ങളിൽ നമ്മുടെ ഹൃദയം കരിഞ്ഞു പോയി മാറാകും ഈ ഒരു ശഹവത്തിന്റെ, ദേഹങ്ങളുടെ ഇച്ഛകളിൽ പെട്ടുകൊണ്ട്. അപ്പൊ എന്തായാലും ശരി, ഇവർ ഈ ഒരു അതിന്റെ ചൂടിൽ നിന്ന്, നമ്മളുടെ ദേഹങ്ങളുടെ ഇച്ഛകൾ ആവശ്യപ്പെടുന്ന ആ തീ, ആ തീയുടെ ചൂടിൽ നിന്ന് ഇവര് ധാരാളം സഹിച്ചത് കൊണ്ട് തന്നെ ജസാ അൽ നിസോബിരിഹിം അല അഹുരിദിനാരി ഷഹ്വ, ഈ ഒരു തീയിൽ നിന്ന് ആ തീയെ അവര് ക്ഷമിച്ച് അനുഭവിച്ചത് കൊണ്ട് തന്നെ നാളെ പരലോകത്ത് ശരിയായ ചൂട്, അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള ചൂട് വരുമ്പോ അല്ലാഹു തആല എന്ത് ചെയ്യും? ആ ഈ ചൂടിൽ, ഇവിടെ ഈ ചൂട് ക്ഷമിച്ചാലേ കഴിഞ്ഞാല് അവിടെ ആ ചൂട് എന്ത് ചെയ്യാം, രക്ഷപ്പെടാ എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ല വിശദീകരിച്ചത്. ഇതിൽ മൊത്തത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ അദ്ദേഹത്തെ ഇവരെ വ്യതിരക്താക്കുന്നത് മുജാഹദത്തു നഫ്സാണ്, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. അല്ലാഹു തആല ഈ ഒരു ഗുണം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ഒരു അല്ലാഹു തആല, ഇതാണ് ഷെയ്ഖ് ഹഫിളഹുല്ല എടുത്ത ദർസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിൽ ഏതാനും ചില കാര്യങ്ങൾ ഷെയ്ഖ് ഉസൈമീന്റെ ഒക്കെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇൻഷാല്ല നിങ്ങൾക്ക് ഈ ദർസ് മിക്കവാറും ഇവിടെ വെബ്സൈറ്റുകളിൽ ഇനി അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദറിന്റെ ദർസ് ഇൻഷാല്ല ഇവിടുത്തെ വെബ്സൈറ്റുകളിൽ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. അല്ലാഹു തആല നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെ നേടിയെടുക്കുവാനും അങ്ങനെ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ നിലകൊള്ളുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.